ഞാൻ അവരുടെ നേരെ കൈകുലുക്കും. അവർ തങ്ങളുടെ ദാസന്മാരെ കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിക്ക, സന്തോഷിക്ക. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധദേശത്ത് യഹൂദയെ തന്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരിഞ്ഞെടുക്കുകയും ചെയ്യും. സകലജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് അരുളിയിരിക്കുന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിങ്കൽ നിന്ന് പോക്കിയിരിക്കുന്നു. നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കും, എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ. അവർ അത്ഭുത ലക്ഷണം പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ ഏഴ് കണ്ണുമുണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഓരോ ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. അവരുടെ അരുളപ്പാട്. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തരും താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന് കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ ഏഴ് വിളക്കും അതിന്റെ തലയ്ക്കലുള്ള ഏഴ് വിളക്കിന് ഏഴ് കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇങ്ങനെ രണ്ട് വിളിമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ യജമാനെ ഇതെന്താവുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇത് എന്താവുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, സെരുബ്ബാബേലിലുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീയാർ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന് ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയിക്കുന്നു. അല്പകാര്യങ്ങളുടെ ദിവസത്തെ അവർ തുച്ഛീകരിക്കുന്നു. സർവഭൂമിയിലും ഉണ്ടാടിച്ചെല്ലുന്ന യഹോവയുടെ ഏഴ് കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലേക്ക് തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിന് ഞാൻ അവനോട് വിളക്ക് കണ്ടിന് ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും ഉള്ള രണ്ട് ഒളിവ് മരം എന്താവുന്നു എന്ന് ചോദിച്ചു. ഞാൻ രണ്ടാം പ്രാവശ്യം അവനോട് ഒന്നുകൊണ്ടുള്ള രണ്ട് നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴിക്കുന്ന രണ്ട് ഒളിവ് കൊണ്ട് എന്ന് ചോദിച്ചു. അവൻ എന്നോട് ഇത് എന്താവുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിനാൽ ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിൻ ഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു ബാറിക്കുമോർ. യാക്കോബ് സ്ലീഹായ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മുതൽ. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായി യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞു അത് ശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടെന്നതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കളത്തിലേക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യർ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരു മനസ്സുള്ള മനുഷ്യർ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂപോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂവ് തീർന്നു അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാവുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാവുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഉഴുത്തിട്ട് മരണത്തെ പിറന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞവനും ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് അഹങ്കാരമോ ഗതിപേത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടെന്നതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി വിഴിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് നോക്കുന്നു. അവൻ ഒന്നുവൻ തന്നെത്താൻ തന്റെ പുറപ്പെട്ട് താൻ എന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഒറ്റ നോക്കി അതിൽ നിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല. പ്രവൃത്തി ചെയ്യുന്നവനായി ഞാൻ ചെയ്യുന്നതിൽ താൻ ചെയ്യുന്നതിൽ നിർഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുത്തൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ശക്തി വ്യർത്ഥം അത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളികളിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ടും ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്ന ദരിദ്രനോട് നീ അവിടെ നിൽക്ക എന്നും അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിലിരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി ഇരിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടെന്ന് തന്നെ തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. രൂപപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാരെന്നും ന്യായ പ്രമാണത്താൽ തെളിയുന്നു. ഒരുത്ത ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഇത് ആരും ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായ പ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുക. അവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും കരുണ കാണിക്കാത്തവനോ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനമായി പോയി നീ കായുകയും വിഷപ്പെടുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ആഹാര ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശിയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തെങ്കിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരന് ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ചതിക്കിലേ ജീവിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷിയുടെ ജാതി, ജന്തു ഇവകയെല്ലാം മനുഷ്യജാതിയോട് ഒരുങ്ങുന്നു, ഒരുങ്ങി ജീവിക്കുന്നു. നാവിനെയോ മനുഷ്യക്കാർക്കും ഒരു മരുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സദൃശത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പ് ഉറയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായ ഒരാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നടത്തി നല്ല നടപ്പിൽ തന്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ചാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഘോഷിച്ചു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികതയും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും തൽഫലങ്ങളും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേശകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടെന്ന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആവാൻഖിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ആവികളെ കൈകളെ വെളിപ്പാക്കുവിൻ. ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല. വിധിക്കുന്നവൻ അത്രേ ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും. ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാം എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ? കർത്താവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന എന്നിരുന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പ് പറയുന്നു, പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യാത്തവന് അത് പാപമാകുന്നു തന്നെ, പാപം തന്നെ. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യമുതലെന്നേക്കും തന്നെ, ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. നമുക്കറിയാമല്ലോ, ലോകമൊക്കെയും അതിൻ്റെതായ പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും കൂടി കടന്നു പോകുന്നു. നാം ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യവും അതിഭീകരമായ അവസ്ഥയിൽ കൂടിയൊക്കെ മുന്നോട്ട് പോവുകയാണ്. ആ അവസ്ഥയിലും ശാന്തമായി നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും വ്യക്തി ജീവിതത്തിൽ സ്വസ്ഥത കണ്ടെത്തുവാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഈ പ്രഭാതത്തിൽ ഹൃദയപൂർവ്വം നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയിലെ അടിസ്ഥാനമിടുകയും ഇതിന്
നേതൃത്വം നൽകിയിരുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യത്തോടെ നടക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും പ്രത്യേകാൽ വന്യ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രവാസച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠയൊക്കെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യട്ടെ. പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും ഒക്കെ ശ്രദ്ധിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം ഹൃദ്യമായിട്ട് ഇപ്പോഴ് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ഡാലസിൽ ഹ്യൂസ്റ്റണിൽ നിന്ന് പ്രിയപ്പെട്ട രാജൻ സുവിശേഷ ഗീതം ആലപിക്കുന്നു. അതിനുശേഷം നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുകയാണ്.
കേക്കാമോ?
കേക്കാം, പാടിക്കോളൂ, പാടിക്കോളൂ.
ആശ്രിതവത്സല കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. ആശ്രിതവത്സല കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. താവക സന്നിധ ഞങ്ങൾ വരുന്നു കാരുണ്യസാഗരമേ. താവക സന്നിധ ഞങ്ങൾ വരുന്നു കാരുണ്യസാഗരമേ. ആത്മീയ നൽവരം ഞങ്ങളിൽ നാഥ അളവന്യ ചൊരിയണമേ. ആത്മീയ നൽവരം ഞങ്ങളിൽ നാഥ അളവന്യ ചൊരിയണമേ. ആശ്രിതവത്സല കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. നിദ്രയിലാണ്ടൊരു ഞങ്ങൾ തന്നുള്ളം നീ ഉണർത്തിയിടണമേ. നിദ്രയിലാണ്ടൊരു ഞങ്ങൾ തന്നുള്ളം നീ ഉണർത്തിയിടണമേ. നല്ല ഫലങ്ങളിൽ ഞങ്ങളിൽ കായ്പാൻ അനുഗ്രഹം അരുളണമേ. നല്ല ഫലങ്ങളിൽ ഞങ്ങളിൽ കായ്പാൻ അനുഗ്രഹം അരുളണമേ. ആശ്രിതവത്സല കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. ആദിയോടന്തം നീ കൂടിയിരിക്കണം ആനന്ദദായകനേ. ആദിയോടന്തം നീ കൂടിയിരിക്കണം ആനന്ദദായകനേ. ആശീർവദിക്കണം ഞങ്ങളെ ആകെ നീ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആശീർവദിക്കണം ഞങ്ങളെ ആകെ നീ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആശ്രിതവത്സല കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ. ആശ്രിതവത്സല കർത്താവേ, അനുഗ്രഹം ചൊരിയണമേ.
പിതാവും പുത്രനും പരിശുദ്ധമായ സത്യത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശ്രേഷ്ഠതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കണ്ണി എന്ന മിശ്രജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്നേക്കു നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് ശിശ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മൃത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
സർവശക്തനമ്മാകന്യവനായ ദൈവമേ, പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കൃപയോടെ ഞങ്ങളോട് ഉത്തരമുള്ള ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്ക് നിന്നോടുള്ള അനുസരണം ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരയണമേ. സത്യാറിവും നന്മകൾക്ക് താല്പര്യവും ഹൃദയപ്രകാശവും തിന്മകളോടുള്ള വെറുപ്പും ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ദുർഖായുസ്സും നല്ല അവസാനവും പാപമോചനവും സ്വർഗരാജ്യത്തിലെ അവകാശവും നൽകണമേ. ഇവിടെ അഴിഞ്ഞു പോകുന്ന ഭവനത്തെ ഞങ്ങൾ സ്നേഹത്തോട് ഒരുമിച്ച് വാർത്ത നിന്നെ സ്തുതിക്കുവാൻ ഇടയാക്കണമേ. അതുപോലെ തന്നെ അവിടെ അഴിവില്ലാത്ത ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വസിച്ച് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങൾ ഒരുവനെയും നിന്റെ പരമാനന്ദ രാജ്യത്തിൽ നിന്ന് പുറത്ത് തള്ളിക്കളയരുത്. കർത്താവ് ഈ ആഴ്ച പഞ്ഞത്തിൽ നിന്നും വസ്തയിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മിന്നലുകളിൽ നിന്നും ഇടികളിൽ നിന്നും ശാശുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും ശത്രുക്കളുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പുഷ്കാരങ്ങളിൽ നിന്നും ഞെരുക്കളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ ഇഷ്ടം ചെയ്ത് നിനക്കുള്ളതായ തീരേണ്ടതിന്റെ കൃപയാൽ പാത്രമായി തീരണമേ. മനസ്സോടും മനസ്സോടെ അറിവോടും അറിവുകൂടാതെയും വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ദയവോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏകമനസ്സുള്ളവരായ നിന്റെ കൃപയാൽ വിശുദ്ധിയോടെ ജീവിപ്പാലും നിന്റെ വിശുദ്ധ റൂഹായി ഞങ്ങളെ പ്രവർത്തിപ്പാലും കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവധിഷ്ഠിതമായ യേശു മിശിഹായെ അറിയാതെ വിശ്വസിക്കാതെ ഇന്ന് പ്രജാതികളുടെ ഈ ക്രിസ്തീയ ദൂരത്തിന് വന്നു ചേർന്ന് ഞങ്ങളോട് കൂടെ നിന്നെ മാറ്റപ്പെടുത്തുവാനായിട്ട് അവരുടെ മേന്നിന്റെ കൃപ ചെയ്യുമാറാകണമേ. അവരെ സത്യാരോഗ്യങ്ങളിലേക്ക് തിരിപ്പാനും കൃപയോടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. കർത്താവ് യേശു മിശിഹ മൂലം ഞങ്ങളുടെ യാതനകൾ നൽകണമേ. ഞങ്ങളെയും വിശ്വാസമായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും പാപമോചനത്തിനും സ്വർഗജനരാജ്യത്തിനും ദൈവമേ അയോഗ്യരംഗം ഏകപുത്രന്റെ മാതാവായ വിശുദ്ധ മറിയാമിന്റെയും സകലപരിശുദ്ധന്മാരുടെയും മാർത്തമാതൃകയുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ മേലുള്ള നിന്റെ സർവകൃപകൾക്കും വേണ്ടി നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധയെയും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്തു വന്നിരിക്കുന്നു. മൻമലോഹൻ ലവൽ മീൻ
വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അല്ലെ എല്ലാ ദിവസങ്ങളും ഈ പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരം ഓർക്കുന്നത് പോലെ ലോകമൊക്കെയും ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ ഈ കോവിഡ് ഓരോ പ്രാവശ്യവും കുറയും കുറയും എന്ന് നമ്മൾ ആശ്വസിക്കും തോറും പല സ്ഥലങ്ങളിലും അതിന്റെ ഭീകരത നടമാടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇന്ത്യയിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നുള്ള കാര്യം നമുക്കറിയാം. മനുഷ്യന്റെ പ്രവർത്തനയ്ക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ ദൈവം ഇടപെടണമേ എന്ന് ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും ഈ മഹാമാരിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം നമ്മുടെ പ്രാർത്ഥനയിൽ ലോകത്തെ ഓർക്കാം, നമ്മളെ ഓർക്കാം. വലയുന്ന മനുഷ്യന് ആശ്വാസം പകരാൻ ദൈവം ഇടയാക്കി തീർക്കണമേ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്ത് ക്രൂരതകളും ദുഷ്ടതകളും വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ലോകത്തിൽ പെരുകുന്നു. ഒരുപക്ഷെ നാശം വിതയ്ക്കുന്ന ദൈവമല്ലെങ്കിലും മനുഷ്യന്റെ പ്രയത്നത്തിന്റെ പ്രതിഫലനമാണെങ്കിൽ പോലും ഇതിനെ നീക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യനൊക്കെ അനുതാപ ഹൃദയം ഉണ്ടാകുവാനും നന്മയിൽ വളരുവാനും ഉയരങ്ങളിലേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് നന്മകളെ പ്രാപിക്കത്തക്കവണ്ണം അവരുടെയൊക്കെ ഹൃദയം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ 77-ാം സങ്കീർത്തനം പ്രാരംഭത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു, എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. നമ്മൾ നിരന്തരം വായിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ്, വിശ്വാസത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആ നിലവിളിക്കുന്നതിന്റെ പ്രതിഫലമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അനുഭവിച്ചിരിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. ഈ ഓരോ നിമിഷവും നമ്മൾ നടക്കുന്നത് തന്നെ ആ മഹാകാരുണ്യം കൊണ്ട്, ഉയരങ്ങളിലെ ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ആത്മീയ പക്വതയുള്ളവരായി വളരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിനൊത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകം മുഴുവനും നന്മയിൽ വളരുവാനും നിരന്തരം പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ നിന്റെ രാജ്യം ഭൂമിയിലും തരണമേ എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാകുവാനും. നമുക്കറിയാമല്ലോ ഇന്ന് വിവിധ മതങ്ങളും വിവിധ സമൂഹങ്ങളുമൊക്കെ സത്യദൈവത്തെ നിരാകരിച്ചും നിഷേധിച്ചും ഒക്കെ ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ പല മനുഷ്യരും അറിവുള്ള മനുഷ്യര് വേദപുസ്തക ജ്ഞാനമുള്ളവരൊക്കെ കൃത്യമായി ഇതൊക്കെ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എത്ര കൃത്യതയാണ് ബൈബിളിൽ എന്നുള്ളത് നമുക്ക്. ഒരുപക്ഷെ വേറെ ലോകത്തിൽ ഒരു ഗ്രന്ഥങ്ങളിലും ആർക്കും അത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. കൃത്യമായിട്ട് ഇന്നുണ്ടാകുന്ന സംഭവങ്ങളെ പറ്റി അക്കമിട്ട് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് യർമ്മയ പ്രവാചകന്റെ പുസ്തകത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഉള്ള ആശയങ്ങളെ, വരാൻ പോകുന്ന മഹാവ്യാധിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെയൊക്കെ എത്ര കൃത്യമായിട്ടാണ് അക്കമിട്ട് നമ്മൾ പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ഹൃദയം അനുതാപത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു സങ്കടമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിലൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും നമുക്കിടയാകണം എന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹ്യൂസ്റ്റണിലുള്ള ബാബു ആണ്. ജേക്കബ് ജോൺ വിളിക്കും. ബാബുച്ചാനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഗീതം ആലോചിക്കാൻ. അതുപോലെ തന്നെ ഇന്നത്തെ തിരുവചനത്തിന് ധ്യാനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വന്നിയ വൈദിക ശ്രേഷ്ഠനാണ് വന്നിയ വി സി വർഗീസ് അച്ഛൻ. അച്ഛനെ നിരന്തരം ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമാണ്. ഈ പറയുന്നത് പോലെ തന്നെ സൗകര്യപ്രദമായിട്ട് മറ്റ് ആരെയും ലഭ്യമാകാതിരിക്കുമ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് വന്നിയ വി സി വർഗീസ് അച്ഛൻ. ഏത് സമയത്ത് വിളിച്ചാലും അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ വാക്കുകളും ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്. അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നേരത്തെ വർദ്ധിച്ചതുപോലെ ബാബുച്ചാൻ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ഇപ്പോഴ് തിരുവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനം നിർവഹിക്കും. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ എന്നുള്ള ഗീതമാണ് ബാബുച്ചാൻ ആലപിക്കുന്നത്. എല്ലാവരും ആ ഗീതത്തിൽ സംബന്ധിക്കുക എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു.
കണ്ടു നീർത്താഴ്വരയിൽ ഏറ്റവും വളഞ്ഞിടുമ്പോൾ കാര്യം നടത്തിത്തരും, നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻമനമിളകാതെ നിൻമനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദഹിച്ചു വലഞ്ഞു ഞാൻ വലഞ്ഞിടുമ്പോൾ ദാസൻ ശമീപിച്ചവൻ ദാസജലം തരുമേ. ദഹിച്ചു വലഞ്ഞു ഞാൻ ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ ദാസൻ ശമീപിച്ചവൻ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഈ ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. ഈ ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ചെങ്കടൽ തീരമതിൽ തന്താസം കേണതു പോ ചങ്കിനു നേരെ വരും വൻപാരം നീങ്ങിപ്പോകും. ചെങ്കടൽ തീരമതിൽ തന്താസം കേണതു പോ ചങ്കിനു നേരെ വരും വൻപാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട അന്ത്യം വരെ. ലോകക്കാർ പകച്ചിടട്ടെ ലോകങ്ങൾ പഴിച്ചിടട്ടെ രോഗങ്ങൾ പെരുകിടട്ടെ ഗോൾഗുത്തനാഥനുണ്ട്. ലോകക്കാർ പകച്ചിടട്ടെ ലോകങ്ങൾ പഴിച്ചിടട്ടെ രോഗങ്ങൾ പെരുകിടട്ടെ ഗോൾഗുത്തനാഥനുണ്ട്. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണു നീ താഴ്വരയിൽ ഞാനേറ്റം വളഞ്ഞിടുമ്പോൾ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. താങ്ക് യു.
തിരുവചന ധ്യാനത്തിനായി വന്നിയ ബി സി വർഗീസച്ചനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും യേശുക്രിസ്തു സ്നേഹവന്ദനം. ഒത്തിരി ഏകദൈവത്തിന്റെ തന്നെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പന്നരായ സഹോദര വൈദികരെ, കർത്താവ് സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്നത്തെ ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് അല്പവചനം തിരുവചനത്തിൽ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അനുവദിച്ച ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഞാൻ അമുഖമായിട്ട് അധികമായിട്ടൊന്നും പറയുന്നില്ല, എങ്കിലും പെട്ടെന്ന് തന്നെ സബ്ജക്റ്റിലേക്ക് കടക്കാം. വിശുദ്ധ ഗിറി സഹദായുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്ന സമയമാകുന്നുമല്ല ഇത്. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഏപ്രിൽ 23 തൊട്ട് ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് പലയിടത്തും പല സമയത്തുമായിട്ട് വിശുദ്ധന്റെ പെരുന്നാളുകളെ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ധാരാളം മെസ്സേജുകളെ, പാട്ടുകളെ മറ്റും നമ്മളെ നമ്മുടെ മീഡിയയിൽ കൂടിയും മറ്റും കേൾക്കുന്നുണ്ട്. അത് നിങ്ങളൊക്കെ കേട്ട് ധ്യാനിക്കുന്നതിനുള്ള അവസരം തന്നു അദ്ദേഹം തരുന്നുമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച്, വിശുദ്ധ ഗൈവർഗീ സഹോദരയെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം ഒരു പട്ടക്കാരനായിരുന്നില്ല, ഒരു മേൽപ്പട്ടക്കാരനായിരുന്നില്ല, ഒരു നേറാക്കാരനായിരുന്നില്ല, ഒനുവനായിരുന്നില്ല, ഒരു ഏകാന്തവാസിയായിരുന്നില്ല. തന്റെ ജീവിതത്തിലെ ഒരു പട്ടാളക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുകയും താൻ അനുഷ്ഠിക്കുന്ന സേവനത്തിൽ സിൻസിയറായിട്ടും ഓണറബിളായിട്ടും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് ദൈവികമായിട്ട പ്രചോദനത്തിലൂടെ അദ്ദേഹം ഒരു രക്തസാക്ഷിയായിത്തീരുന്നത്. സഹദോ എന്ന സുറിയാനിയിലും മാറ്റോറോ എന്ന ഗ്രീക്കിലും മാറ്റർ എന്ന ഇംഗ്ലീഷിലും പറയുന്നതിന്റെ അർത്ഥം വിറ്റ്നസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിലാണ് പറയുന്നത്. എ വിറ്റ്നസ് ക്യാൻ ബി ഈദർ ബൈ എ വേർഡ് ഓർ എ ഡീഡ്. ഒരു വാക്കുകൊണ്ടോ ഒരു സ്പർശനം കൊണ്ടോ നമുക്ക് ദൈവത്തിന്റെ ഒരു യേശുക്രിസ്തുവിനൊരു സാക്ഷിയായി തീരാൻ സാധിക്കും. അവരവരുടെ ജീവിതത്തിലെ ഏത് ജീവിതത്തിലാണെങ്കിലും അവിടെ നമ്മളെ സിൻസിയറായിട്ട് ആ ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവം വിളിക്കുന്നപ്പെടുന്നത്. ഗോഡ് ഓഫ്റ്റൻ സ്പീക്സ് ടു ഹിസ് പീപ്പിൾ ആൻഡ് കോൾസ് ദം വൈൽ ദേ ആർ ബിസി ഡൂയിങ് ദെയർ ഡെയിലി ടാസ്ക്. ബോത്ത് മോസസ് ആൻഡ് ഡേവിഡ് വെയർ caring for sheep and Gideon was threshing wheat. Peter and his partners were mending nets when Jesus called them. It is difficult to steer a car when the engine is not running. When we get busy, God starts to direct us. മടിയന്മാരെ ഒരു തരത്തിലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മടി എന്ന് പറയുന്നതിന് ലേസിനെസ് ഈസ് എ സിൻ. വെറുതെ ലേസി ആയിട്ടിരിക്കുന്നതും മറ്റുള്ളവരുടെ ജോലിയിൽ അവരെ സഹായിക്കാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്വന്തമായിട്ടെന്തെങ്കിലും അധ്വാനിക്കാതെ മടിയിലായിരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടവുമല്ല. അതൊരു സൊസൈറ്റിയില് ഒരു കുടുംബത്തില് യോജിച്ചതും ചേർന്നതുമായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഗിയോർഗീസ് സഹദ ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചുമതലയിൽ അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന റാങ്ക് വരെ സഹസ്രാധിപനായി തീരുന്നു എന്നുവരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡയോക്ലിഷ്യന്റെ മകളെ വിവാഹം കഴിക്കുവാൻ വരെ അദ്ദേഹം ഡയോക്ലിഷ്യൻ ചക്രവർത്തി ഒരുക്കമായിരുന്നു. എങ്ങനെ സഹദ അതിനു സമ്മതിച്ചില്ല. പക്ഷേ തന്റെ ഉള്ളിന്റെ ഉള്ളൊരു വിളി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടവനായിരുന്നു സഹദ. ഇങ്ങനെ ഒരു വ്യക്തിയെ പഴയ നിമിത്തത്തിൽ നിന്നും ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:6-7 വായിച്ചു കഴിഞ്ഞാൽ കാണാം ഒരു ഗിദയോനെ കുറിച്ച് നമുക്ക് ആക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേലെ മിസ്രൈമിൽ നിന്ന് രക്ഷപ്രാപിച്ച് 40 വനവാസത്തിന് ശേഷം ദേ എൻറ്റേഡ് ഇൻ ദെയർ പ്രോമിസ്ഡ് ലാൻഡ്. ദ ലാൻഡ് വാസ് ഡിവൈഡഡ് ആൻഡ് ആസ് എ ഗിവൺ ആസ് എ ഇൻഹെറിറ്റൻസ് ടു ദ റെസ്റ്റ് ഓഫ് ദ 11 tribes. Levites, ലെവിയക്കാർക്ക് അല്ലാണ്ട് അവകാശമില്ല. അവര് രണ്ട് പിന്നെ ഗോത്രങ്ങളുടെ മധ്യത്തിലാണ് അവരുടെ അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇസ്രായേലിനെ ജോഷുവ ഭരിച്ചു. ജോഷുവയുടെ കാലം കഴിഞ്ഞ് ന്യായത്വന്മാർ ഭരിക്കുന്ന ഒരു സമയമാണ്. ഇറ്റ് വാസ് എ തിയോക്രാറ്റിക് സൊസൈറ്റി, അല്ലെങ്കിൽ തിയോക്രാറ്റിക് ദൈവികമായിട്ട് നടത്തപ്പെടുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു അവരെ. ന്യായാധവന്മാരുടെ സമയം കഴിഞ്ഞ് പിന്നീട് സമൂഹലിന്റെ സമയത്താണ് അവരാവശ്യപ്പെടുന്ന ഒരു രാജാവിനെ അവർക്ക് വേണമെന്ന്. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ഇതിനകത്ത് അഞ്ചാമത്തെ ന്യായാധിപനായിട്ടാണ് ഗിദയോനെ കാണുന്നത്. വെൻ വി ഫസ്റ്റ് സീ ഗിദയോൻ, ഹി കട്സ് എ പത്തറ്റിക് ഫിഗർ ഓഫ് അൺബിലീഫ്. ആറിന്റെ ആറാം അധ്യായം, ന്യായവൻ പുസ്തകം ആറാം അധ്യായം 11-23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. അത് അവിടെ സംശയമായിട്ടുള്ള ഒരു മനുഷ്യനാണ് കാണുന്നത്. അവിടെ അവന് മിദ്യാനിയരിൽ നിന്നും ഗിദയോന്റെ മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിച്ചക്കിനകത്ത് വെച്ച് ഗോതമ്പ് മിതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയപ്പാടോടുകൂടി ഭയത്തോടുകൂടി മറ്റൊരാളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്തറ്റിക് യങ് മാൻ ആണ്, ഒരു അൺബിലീവർ ആയിരുന്നു. ഹി വാസ് എ നെർവസ് യങ് മാൻ സീക്രട്ട്ലി ത്രഷിംഗ് വീറ്റ് ഇൻ ദ വൈൻ പ്രസ്. വൈൻ പ്രസ് വീറ്റ് ഉണ്ടാക്കുന്നതിനുള്ളതല്ല, അത് മുന്തിരിച്ചാറ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വൈൻ പ്രസ് ആണ്. ഇവിടെ ഇവൻ അത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഗോതമ്പ് മെതിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടു ഹൈഡ് ഇറ്റ് ഈസ് ഫ്രം ദ മറുപേഡിങ് മിഡിയാനൈറ്റ്സ്. ഹി വാസ് എ സ്കെപ്റ്റിക്കൽ സർപ്രൈസ് ടു അൺബിലീഫ്. ദെൻ അൺസർട്ടൻലി ആൻഡ് ഇറ്റ് വാസ് ക്വസ്റ്റ്യനിങ് ആൻഡ് ഇറ്റ്സ് കംപ്ലൈനിങ് ആൻഡ് ഇറ്റ്സ് ഫാൾസ് ഹ്യൂമിലിറ്റി ആൻഡ് ഇറ്റ്സ് സീക്കിംഗ് ഫോർ സയൻസ് അൺകൺവേർട്ടഡ് സയൻസ്. അവനാണ് ഗിദയോന്റെ ഗൃഹകമ്പളി മഞ്ഞോടെ എലീസ എന്ന് നമ്മൾ പാടുന്നത്. ഗിദയോനെ അവൻ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ദൈവം ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഇസ്രായേലിന് കഷ്ടപ്പാടുണ്ടായിട്ടില്ലായിരുന്നുവെന്ന്. നമുക്കറിയാം ഓരോ സമയവും ഇസ്രായേലിന്റെ അൺബിലീഫ് കൊണ്ട് അവരുടെ അവിശ്വസ്തത കൊണ്ട് ദൈവത്തിൽ നിന്ന് മറന്നു പോവുകയും അവർ പ്രജാതികൾക്ക് അധീനായിത്തീരുകയും ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഇവിടെ അവൻ ചോദിക്കുകയാണ്, ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഗതി ഞങ്ങൾക്ക് ഉണ്ടാകില്ലായിരുന്നുവെന്ന്. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ അവനോട് പറയുന്നുണ്ട്, അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട്, പിന്നെ കമ്പിളി മഞ്ഞില് കമ്പിളി പുതപ്പേര് മഞ്ഞ് വീഴുന്നതും പിന്നെ മഞ്ഞ് വീഴാതിരിക്കുന്നതും ആയിട്ടുള്ള അടയാളങ്ങളൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. എന്നാല് ഈ ഗിദയോന്റെ ട്രാൻസ്ഫോർമേഷൻ, അവന്റെ രൂപീകരണം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഞാൻ ലുക്ക് അറ്റ് ദ ഗിദയോൻസ് ട്രാൻസ്ഫോർമിംഗ് എക്സ്പീരിയൻസ്. അവന്റെ ആ എക്സ്പീരിയൻസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നോക്കണം. ഇൻ ദ ഫസ്റ്റ് ഹി ബിക്കെയിം കൺവേർട്ടഡ്. അവനെ ദൈവം ഒരു കൺവേർട്ട് ചെയ്തു. അവന്റെ മനസ്സിലെ ഒരു സ്വതന്ത്ര ചിന്ത കൊടുത്തിട്ട് അവൻ തന്നെത്താൻ ഇതിനെ മതിയാകുന്നവനാകുന്നു എന്നുള്ള ഒരു പിന്നെ ആജ്ഞാശക്തി ദൈവത്തിന്റെ ആത്മാവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വീരത്വത്തിന്റെ ആത്മാവല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സഹോദരസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, അത് ദൃഢനിശ്ചയത്തിന്റെ ആത്മാവാണ്, ധൈര്യത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അത് അവന്റെ ഉള്ളിൽ പരിവർത്തിക്കാനായിട്ട് തുടങ്ങി. വെൻ ഹി ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വിസിറ്റ് ടു ഗിദയോൻ, ഹി ഹാഡ് ബിക്കെയിം ക്വൈറ്റ് കൺവിൻസ്ഡ് റിഗാർഡിംഗ് ദ ട്രൂ ഗോഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ദൈവത്തെ അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. വേഴ്സ് 24 പറഞ്ഞിരിക്കുന്ന ഇന്ന് ഗിദയോൻ ബിൽറ്റ് ആൻ ആൾട്ടർ, ഈ കോൾഡ് യഹോവ ഷാലോ. ആ ആൾട്ടറിനാണ് യഹോവ ഷാലോ, ദ പീസ് യഹോവ ഈസ് പീസ്. അവന് ഒരു കൺവേർഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ട് അവന് സാധിച്ചു. നമ്മുടെ ഉള്ളിലെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ ഒരു തീക്ഷ്ണമായിട്ട് ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. എങ്കിലും മന്ദമായിട്ട് ഉണ്ടാകുന്ന ആ പ്രവർത്തനം കൊണ്ടായിരിക്കാം നമ്മൾ ഇന്ന് ഓരോരുത്തരും ഈ പ്രയർ മീറ്റിംഗിൽ കയറി ഇരിക്കാൻ തോന്നുന്നതും അത് അതിനകത്ത് സംബന്ധിക്കാൻ തോന്നുന്നതും. ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഇല്ലെങ്കിൽ നമുക്ക് വേറെയൊക്കെ വേറെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുത്തില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്, ഇൻ ഗിഡയൻസ് ലൈഫില് ദിസ് യങ് ഹീബ്രു കെയിം ഇൻ ടു സെൻസ് ഓഫ് പീസ് ഈസ് ഓൾവേസ് എ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ട്രൂ കൺവേർഷൻ. ഒരു യഥാർത്ഥമായിട്ടൊരു കൺവേർഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഹൃദയത്തിന് ഒരു സമാധാനം ഉണ്ടാകും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ദ പീസ് ദ കൺവേർഷൻ. നമ്മള് സത്യമായിട്ടും ദൈവത്തിങ്കിലേക്ക് ഒരു കൺവേർഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ ജീവിതത്തിലൊക്കെ മറിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കുംഭസാര സമയത്ത് നമ്മൾ കുംഭസാരിച്ച പാപമോചനമെല്ലാം പ്രാപിച്ചു കഴിഞ്ഞ് ഇവർ പറയും, നിങ്ങൾ ഇന്നുവരെയും ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് മോചിച്ചിരിക്കുന്നു, ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷേ അതിനെക്കുറിച്ച് പിന്നെയും ചിന്ത വരുന്നോണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു സംശയമാണ്. നീ അങ്ങനെയല്ലായിരുന്നോ? നീ ഇപ്പൊ എങ്ങനെയായി? വിശുദ്ധനായി? അങ്ങനെയല്ല. ഒരു പ്രാവശ്യം പാപമോചനം ലഭിച്ച ആ പാപത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിച്ച് പുറകോട്ട് പോകരുത്. നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് ചിന്തിച്ച് പിന്നെയും എനിക്കത് യഥാർത്ഥമായിട്ട് ലഭിച്ചോ പാപമോചനം ലഭിച്ചോ എന്നുള്ളൊരു സംശയം കൊണ്ടുവരുന്ന സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഒന്ന്, ഹിസ് കൺവേർഷൻ. രണ്ടാമതായിട്ട് ഹിസ് കോൺസിക്രേഷൻ. He yielded his own will to the will of God. 6:25-27 വരെയുള്ള അടുത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, അതിനെ യഹോവ ശലോം എന്ന് പേരിട്ടു. അത് ഇന്നു വരെയും അബിസ്രയേലിലേക്കുള്ള ഓഫ്രയിലുണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു, നിന്റെ അപ്പന്റെ ഇളയ കാളയെ, 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് അവനൊരു ഇവന്റെ അപ്പനെ പിന്നെ ഈ മിഥ്യാനരും മറ്റുള്ള ജാതികളുമായിട്ടുള്ള സംസർഗത്തിൽ ഒരു ബലിപീഠം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബലിപീഠത്തെ ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കി യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. ആ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളക്കുട്ടിയെ എടുത്ത് യാഗം കഴിച്ചു. അതിനെ പിറ്റേന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലിന്റെ ആ യാഗപീഠം ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഇവന് വേറൊരു പേരൂടെ ഉണ്ടായിരുന്നു. ഗിദെയോന് വേറെയൊരു പേര്, അവന് യെരുബ്ബാൽ എന്ന് പേര് കിട്ടു. ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞുകൊണ്ട് യെരുബ്ബാൽ എന്നുള്ള പേരും അവനുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗിദെയോന്റെ ഫാദർ ബിക്കം എ കൺവേർട്ടഡ് ടു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അപ്പനുണ്ടാക്കിയിരുന്ന ഈ ബാലിന്റെ വിഗ്രഹത്തെ ഇടിച്ചു കളഞ്ഞ്, നശിപ്പിച്ചു കളഞ്ഞ് അവന്റെ വിശ്വാസം പ്രഖ്യാപിച്ചതുകൊണ്ട് അവന്റെ അപ്പനും കൺവേർട്ടഡ് ആയി. സോ ഹിസ് ഫാമിലി ഈസ് കൺവേർട്ടഡ്. Finally, Gideon became a controlled by which he is controlled by the Spirit. 34-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം മൂതി അബിസ്രയേലിയരെ അവന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ഇനിയുള്ള ഒരു കാര്യം, ഇത് പിന്നെ സ്പിരിറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പിരിറ്റ് ആണ് ലീഡ് ചെയ്യുന്നത്. ഈ മിഥ്യാനയുടെ കയ്യിൽ നിന്നും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടി. ആദ്യം അവന്റെ കൂടെ കൂടിയത് എത്ര? 32,000 പേര്, 32,000 ആൾക്കാർ കൂടി. ആ ആൾക്കാരെയും കൊണ്ട് പോകാൻ നേരത്തെ ദൈവം പറഞ്ഞ അവനോട്, എനിക്ക് ഇത്രയും ആൾക്കാരുടെ ആവശ്യമില്ല. അവരെ ചിലപ്പോൾ പറഞ്ഞേക്കും, ഞങ്ങളുടെ ആൾബലം കൊണ്ടാണ് ഞങ്ങൾ വിജയം നേടിയത്, അതുകൊണ്ട് എനിക്കിത്രയും ആൾക്കാരെ ആവശ്യമില്ല. ഗിഡയോനെ പറഞ്ഞു, ഈ ആൾക്കാരെയും കൊണ്ട് ദൈവം പറഞ്ഞു ഗിഡയോനോട്, നീ കാഹളം മൂതി അവരോട് പറയണം, ഭയമുള്ളവരും യുദ്ധത്തിൽ മരിക്കുമെന്ന് ഭയമുള്ള ആൾക്കാർ എല്ലാവരും തിരിച്ചുപോകാൻ പറഞ്ഞു. 21,000 പേരോളം തിരിച്ചുപോയി. 20,000 ആൾക്കാർ പോയി. പിന്നെ പോയിട്ട് അവന് 12,000 ആൾക്കാരേ ഉള്ളൂ. ഈ 12,000 ആൾക്കാരെയും കൂടെ പോയപ്പോൾ ദൈവം പിന്നെയും അവനോട് പറയുകയാണ്, 12,000 തന്നെ കൂടുതലാണ്, നീ വെള്ളത്തിന്റെ അരികിലേക്ക് ഇവരെ കൊണ്ടുപോകുക. ആ വെള്ളത്തിന്റെ അരികിൽ ചെന്നിട്ട് അവർ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനകത്ത് 17,000 പേരെ മുട്ടുകുത്തി പട്ടി നക്കി കുടിക്കുന്ന മാതിരി വെള്ളം നക്കി കുടിച്ചു. 300 പേരെ മുട്ടുകുത്തി കയ്യിൽ വെള്ളം കോരി അവര് കുടിച്ചു. അവരോട് ദൈവം അവരോട് പറഞ്ഞു, ഈ 17,000 പേരെയും തിരിച്ചുവിടാൻ പറഞ്ഞു. കാരണം എന്താണ്? അവര് പട്ടി നക്കി കുടിക്കുന്ന പോലെ വെള്ളം കുടിച്ചത്, അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കെയർലെസ് ആൾക്കാരാണ്. കാരണം നിങ്ങള് ഈ അനിമൽ ചാനലിലൊക്കെ കണ്ടു കാണും, ടൈഗർ, ബംഗാൾ ടൈഗർ, അത് വെള്ളം കുടിക്കുന്ന അവസരത്തില് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ണുകൾ ഒരിക്കലും വെള്ളത്തിലേക്ക് നോക്കത്തില്ല. അതിന്റെ കണ്ണുകളെ മുകളിലേക്ക് നോക്കി ആ രണ്ട് വശങ്ങളിലും അത് വീക്ഷിച്ചുകൊണ്ടായിരിക്കും വെള്ളം കുടിക്കുന്നത്. കാരണം അതിന്റെ ശത്രു എവിടെ നിന്ന് വരുന്നു, ഉപദ്രവം എവിടെ ഉണ്ടാവും എന്നത് അന്നേരവും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ 17,000 പേര് കേരളസ് ആൾക്കാരാണ്. അവർ കീഴോട്ട് കുനിഞ്ഞു നോക്കിയിരുന്നു, അവരുടെ ശത്രുക്കളെ നോക്കിയില്ല, അവരെ കൊണ്ട് ആവശ്യമില്ല എന്ന് ദൈവം പറഞ്ഞു. 300 പേര് മതി എന്ന് പറഞ്ഞു. ഈ 300 പേര് കയ്യിൽ വെള്ളം കോരി കുടിക്കുമ്പോൾ അവരുടെ കണ്ണുകള് കൈക്കകത്തല്ല, അവരുടെ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു ശത്രുക്കളെ കാണാതെ. ഇവരെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗിദേൻ കുടമടച്ച് ഈ മിദ്യാനിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ലുക്ക് അറ്റ് ദ ഗിഡയോൻസ് ട്രാൻസ്ഫോർമിംഗ് എക്സ്പീരിയൻസ്. ഒന്ന്, ഇൻ ദ ഫസ്റ്റ് ഹി ബിക്കെയിം കൺവേർട്ടഡ് വെൻ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വിസിറ്റ് ഗിഡയോൻ ഹി ഹാഡ് ബിക്കെയിം ക്വൈറ്റ് കൺവീൻസ്ഡ് റിഗാർഡിംഗ് ദ ട്രൂ ഗോഡ് ഓഫ് ഇസ്രായേൽ. അത് കഴിഞ്ഞ് ഹി വാസ് കോൺസെക്രേറ്റഡ്, ആത്മാവിലാൽ അവനെ കോൺസെക്രേറ്റ് ചെയ്തു. ഫൈനലി ഗിഡയോൻ ബിക്കെയിം കൺട്രോൾഡ്, കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. പക്ഷേ ഗിഡയോന്റെ അവസാനം ഇറ്റ് വാസ് എ വെരി ട്രാജിക് ടു. അവൻ ഇതിൽ നിന്നൊക്കെ പോയി. അവന്റെ ഫോൾസ് ഹ്യൂമിലിറ്റി അവനോട് രാജാവാകാൻ പറഞ്ഞു, പക്ഷെ അവൻ അത് സമ്മതിച്ചില്ല. പക്ഷെ അവന്റെ അവസാനം എങ്ങനെയാണ്? ഗിഡയോൻ മേഡാന് എഫോദ് ആൻഡ് വർഷിപ്ഡ്. എഫോദ് എന്നുള്ള വെച്ചാൽ ഹൈ പ്രീസ്റ്റിന്റെ ഒരു പ്രീസ്റ്റിന്റെ നെഞ്ചത്തിടുന്ന പതക്കമാണ് എഫോദ്. അത് ഇപ്പോഴത്തെ ഹൈമെനിക്ക എന്നൊക്കെ വേണേ പറയാം. ആ എഫോദ് ഉണ്ടാക്കിക്കൊണ്ട് അവൻ തന്നെ ഒരു വർഷിപ്പ് നടത്തി. അവന് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്തു. അതുപോലെ ഹി മേഡ് ആൻ ഐഡൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു ഐഡലെ ഉണ്ടാക്കി വർഷിപ്പ് ചെയ്യാനായിട്ട് അവൻ തുടങ്ങി. വിത്ത് ഹിസ് വാസ്റ്റ് വെൽത്ത് ആൻഡ് ഗ്രേറ്റ് നാഷണൽ റെപ്യൂട്ടേഷൻ ഗിഡയോൻ പ്രോബബ്ലി തോട്ട് ദാറ്റ് ഇറ്റ് ഹിസ് ചിൽഡ്രൻ വെൽ പ്രൊവൈഡഡ് ഫോർ, ബട്ട് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് പ്രൊവൈഡഡ് ഫോർ. 69-70 മക്കളുണ്ടായിരുന്നു ഗിഡയോന്. 69 പേരെയും അവന്റെ ഒരു കിങ്ബൈനെ, അവന്റെ ഒരു സൺ വന്നിട്ട് അബിമലേക്ക് എന്ന് പറഞ്ഞ അവൻ കൊന്നുകളഞ്ഞു. അബിമലേക്കിന്റെ അർത്ഥം മൈ ഫാദർ ഈസ് എ കിങ്. കങ്കുമേ ഹു ഹിംസെൽഫ് വാസ് സ്ലെയിൻ ബൈ എ വുമൺ ഡ്രോപ്പിംഗ്. അവന്റെ 7-ാമത്തെ പുത്രനെ, അല്ലെങ്കിൽ അബിമലേക്കിനെ ഒരു സ്ത്രീ വോളിന്റെ മുകളിൽ നിന്നും ഒരു കല്ല് തിരികല്ല് തലയിലേക്ക് ഇട്ട് അവനെ കൊന്നുകളയായിരുന്നു. 70 പേരും അവന്റെ മരിച്ചുപോയി. ആ കുടുംബം മുഴുവൻ കംപ്ലീറ്റ്ലി നശിച്ചു പോയി. യഹോവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എങ്കിലും പക്ഷെ അവസാനത്തിൽ ഇബിക്കും അപ്പോസ്റ്റസി. ദൈവം പറഞ്ഞിരിക്കുന്ന അതനുസരിച്ച് അവനെ രാജാവായിട്ട് ദൈവത്തിന്റെ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാനായിട്ട് സാധിക്കാമായിരുന്നു, പക്ഷെ അവൻ ചെയ്തില്ല. വിശുദ്ധ വിവരീസയുടെ നാം നോക്കുമ്പോൾ ഹി വാസ് എ സോൾജിയർ ബട്ട് ഹി വാസ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആ പിതാവ് ആ പരിശുദ്ധ സഹത തുണ്ണം നുണ്ണമായി നുറുക്കി എറിഞ്ഞ് തീക്കിരക്കുക കൊടുത്തിട്ടും ബാക്കി വരുന്ന അസ്ഥി കഷ്ണങ്ങളാണ് കൊണ്ടാണ് ദേവാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും അതിന്റെ ചില ഭാഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളതും പുതുപ്പള്ളിയും മറ്റുള്ളവർക്കും കേരളത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയില് ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മളെ എന്താണ് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധത്തിൽ മുൻപോട്ട് പോകുന്നതിനേണ്ടും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു അനുസരിച്ച് നടക്കുന്നതിനു വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ബലഹീനനെ എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എളിയ വചനം സംഹരിക്കുന്നു. ദൈവത്തെ അറിയുന്നതിനു വേണ്ടിയിട്ടും ഈ ഇടയവന്റെ മാതിരിയുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാനം ദൈവവചനത്തിൽ നിന്നും മാറിപ്പോകാതെ അതിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവമായ അർത്ഥം നമ്മളെ എല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വചനം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അച്ഛ. വളരെ ഗൃഹീതമായ ഒരു ധ്യാനം പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിച്ചു. വളരെ ശാന്തമായ സ്വരത്തില് നമ്മുടെ ഹൃദയങ്ങളെ വളരെ വളരെ സ്വാധീനിക്കുന്ന ഒരു ചിന്തയാണ് അച്ഛന് നമുക്ക് നൽകിയത്. പരിശുദ്ധനായ ഗീവ്രഗീസ് ഹഗദായുടെ തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിന്റെ ദൈവസന്നിധിയിലുള്ള ശ്രദ്ധയോടുള്ള ശുശ്രൂഷകളും ആ ശുശ്രൂഷ ഒരു ശുശ്രൂഷകനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ, ഒരു ശുശ്രൂഷകൻ എന്നല്ല ഏത് വിധത്തിലുള്ള ആളുകളെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ അതിന്റെ തുടക്കവും അധ്യയനവുമല്ല അതിന്റെ അന്തം വരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാ. അത് നമ്മുടെ ഒരു ഫ്രീവില്ല. നമുക്കത് ഉപയോഗിക്കാം, നമുക്ക് തള്ളിക്കളയാം. പക്ഷെ ജീവിതത്തിന്റെ അവസാനം വരെ ശ്രദ്ധയോടെ ലഭ്യമായ നൽവരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയിന്ന അച്ഛൻ ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരുപക്ഷെ എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ അച്ഛൻ പറഞ്ഞത്. വളരെ ശാന്തമായി വളരെ ആഴമായിട്ട് അച്ഛനത് ആ ഒരു വിഷയം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് പലപ്പോഴും കിട്ടിയ ആത്മീയ നൽവരങ്ങൾ, ആ ആത്മീയ നൽവരങ്ങൾ ജീവിതത്തിന്റെ ചില തുറകളിൽ നമുക്ക് പ്രയോജനീഭവിച്ചു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു ധാരണ നമ്മളെ എന്തെങ്കിലും എന്തിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളെ. പിന്നെ നമുക്കൊരു സ്വയം ധാരണയാണ്, ഞാൻ വലിയ ഭക്തനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ എന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ ജീവിതത്തിന്റെ നന്മ കൊണ്ട് എനിക്ക് ഇത് ലഭിച്ചു എന്നൊക്കെ സ്വയം പറഞ്ഞ് നമ്മൾ അറിയാതെ ഒരു ആത്മീയ അഹങ്കാരത്തിലേക്ക് നയിക്കും. പിന്നീട് നമുക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ആ ദൈവം പിന്നീട് അടുത്തൊരു ഉപയോഗത്തിന് മതി. ഈ ശരിക്കും യാക്കോബ് ശ്ലീഹ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ അസ്ഥിരമായ ആധ്യാത്മികത എന്ന് പറയും. അച്ഛൻ പറയാൻ ശ്രമിച്ചതാണ് അസ്ഥിരമായ ആധ്യാത്മികത. യൂറിക്സ് അഗലാടെ ജീവിതവും ഗിദയോന്റെ ജീവിതവും കമ്പാരിസൺ ചെയ്തുകൊണ്ടാണ് അച്ഛനത് പറഞ്ഞത്. ജീവിതത്തിന്റെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ ഏതൊരു മനുഷ്യനും ദൈവത്തെ തള്ളിപ്പറയുന്ന ഗതികെട്ട നിമിഷങ്ങളിലും ദൈവത്തെ തള്ളിപ്പറയാതെ ഒരു ആത്മീയ ധീര യോദ്ധാവായി, രണ്ടു തരത്തിലുള്ള യോദ്ധാ അവസ്ഥ കാണിക്കാം. ഒന്ന്, ദൈവജനതയെ നിഗ്രഹിച്ചുകൊണ്ട് രാജാക്കന്മാരുടെ പ്രീതിക്ക് പാത്രി ഭവിച്ചുകൊണ്ട് സമ്മാനങ്ങളെ വാഗിച്ച് ലോകത്തിന്റെ നായകനായിട്ട് ജീവിക്കാം. അത് ഗീവ്രഗീസിന് സാധിക്കുമായിരുന്നു. കാരണം അത്രമാത്രം രാജാവിന് താല്പര്യമുള്ള ഒരു ഭടനായിരുന്നു ഗീവ്രഗീസ്. കായിക ശക്തി കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും കഴിവുള്ള ആളായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനത്തേക്ക് രാജാവാക്കാൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്റെ മകളെ പോലും വിവാഹം കഴിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരം നൽകാൻ ശ്രമിച്ചത്. പക്ഷെ ഈ ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിന്റെ അഭിമാനവും ലോകം നൽകുന്ന ആദരവും ശക്തിയില്ലെന്നുള്ള, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന എന്നുള്ള തിരിച്ചറിവ് ഈ ഗീവ്രഗീസിന് ശക്തമായിട്ടുണ്ടായതുകൊണ്ടാണ് ലോകം നൽകുന്നതല്ല ദൈവം നൽകുന്ന ആദരവ് മതി എന്ന് വിചാരിച്ച് അതിനുവേണ്ടി താൻ കൊടുത്ത വില വളരെ വലുതാണ്. അതിവേദനയോടുകൂടി തന്നെ ശരീരം ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഗീവ്രഗീസ് ഹഗദായെപ്പോലുള്ള ഒരാള്, ഇത്രയും അറിയപ്പെട്ട ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു യോദ്ധാവ്, ഒരു വാരിയർ, നാല് പേരുടെ മുമ്പിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസം തന്നെ തകിടമറിയുമായിരുന്നു. പക്ഷെ അങ്ങനെ തകിടം മറിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ ദർശനവും അദ്ദേഹത്തിന്റെ ആത്മീയ ചിന്തകളും ഒക്കെ ഉയരങ്ങളിലെ ഹൃദയത്തിന്റെ ഉള്ളിൽ അച്ഛൻ പറഞ്ഞതുപോലെ അകത്തെ വെട്ടം കണ്ട മനുഷ്യനാണ് ഗീവ്രഗീസ്. അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ ഗീവ്രഗീസ് ഹഗദായ ഏറ്റവും പ്രാധാന്യത്തോടെ, ഒരിക്കൽ ഗീവ്രഗീസ് ഹഗദായയുടെ മധ്യസ്ഥത തിരിച്ചറിഞ്ഞ ആൾ ഒരിക്കലും അദ്ദേഹത്തെ വിസ്മരിക്കത്തില്ല. അതുപോലെ തെറ്റായിട്ടുള്ള പലരും ഉണ്ട്. ഗീദയോനൊക്കെ അച്ഛൻ ഉദാഹരണം പറഞ്ഞു. എന്നാൽ നന്മകൾ ഔദാര്യമായി ലഭിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയപ്പോഴത്തപ്പോൾ ആ നന്മയുടെ മഹത്വം ദർശിക്കാതെ ലോകസുഖങ്ങൾക്ക് വേണ്ടി അത് നശിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് സ്ഥിരം നമ്മൾ 51-ാം സുമൂറയിലൊരു പ്രാർത്ഥന, ദാവീദ് രാജാവ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, ശരിക്കും ഉള്ളം കലങ്ങി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ, എന്റെ ഉള്ളിൽ പുതുക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കണേ. കാരണം ഈ സ്ഥിരതയുള്ള ആത്മാവിനെ പുതുക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നത് ആ അസ്ഥിരമായ ആത്മാവ് നമ്മളിൽ നിലനിന്ന് ആയിപ്പോകും. ഈ അസ്ഥിരമായ ആത്മാവാണ് ഈ ദൈവബന്ധത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ അകറ്റിക്കളയുന്നത്. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ചുരുങ്ങിയ നിമിഷമാണെങ്കിലും വളരെ ആഴമായ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ. നമ്മളെ ഞാനും നിങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ഈ അസ്ഥിരത പല കാര്യങ്ങളിൽ ഉണ്ടാവാം. ലോകത്തിന്റെ സുഖങ്ങൾ പോകുമ്പോൾ ഈ അസ്ഥിരത ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കഷ്ടതകൾ വരുമ്പോൾ അസ്ഥിരതയാകാം നമ്മുടെ മനസ്സിന്, അല്ലെങ്കിൽ നമ്മുടേതായ ചില താല്പര്യങ്ങളിൽ വീട് പോകുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് അസ്ഥിരതയുണ്ടാകാം. ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ അത് വഴിയിൽ വെച്ച് കർത്താവ് പറയുന്നില്ല കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവനെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഇതെന്നെ നിങ്ങളെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സ്വർഗീയ യാത്രയിൽ പലപ്പോഴും പ്രലോഭിപ്പിക്കുന്ന അപകടകരമായ ഒരു സംഗതിയാണ്. നമ്മളെ പിന്തിരിപ്പിക്കുന്ന പല പ്രലോഭനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേങ്കിലും അവിടെയെങ്കിലും അടിപതറ വീടാതെ ദൈവം ഹൃദയത്തിൽ ഇട്ടു തന്നിരിക്കുന്ന ആത്മീയ തണുപ്പിനെ ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം അതിന് സഹായിക്കട്ടെ. ഈ വന്നിയ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ ഈ ഗദയോന്റെ ജീവിതവും ഗീവർഗീസാഗറിന്റെ ജീവിതവും അവർക്ക് ലഭ്യമായ ദാനത്തെ അവരേത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള ഒരു താരതമ്യ പഠനം നമ്മുടെ ജീവിതത്തിൽ എക്കാലവും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുവാനും ആത്മീയ നന്മയിലേക്ക് വളരാനും പ്രചോദിതമാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ നല്ല ഒരു ധ്യാനം ഈ പ്രഭാതത്തിൽ അച്ഛന്റെ ഭാഷയുടെ നൈപുണ്യമോ അല്ലെങ്കിൽ അതിലൊന്നുമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയങ്ങളെ വളരെ ശാന്തമായി കൊള്ളുന്ന രീതിയിലാണ് അച്ഛന നല്ലൊരു ആശയം പറഞ്ഞു തന്നത്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട വി സി വർഗീസിനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ബിജോയ് അച്ഛൻ ലൈനിലുണ്ടോ അച്ഛാ? അച്ഛനെ തിരക്കൊണ്ട് കയറാൻ സാധിച്ചു കാണില്ല. ഇപ്പോഴ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പേര് ലഭ്യമായിട്ടുള്ളത് ഒരു ഏരിയ മാച്ചറിയാനെ ദൈവസന്നിധിയിൽ ഓർക്കാം. പിന്നെ ഹ്യൂസ്റ്റണിലുള്ള ഒരു ജോയിച്ചാൻ, അദ്ദേഹം ശാരീരികമായ പ്രയാസത്തിലാണെങ്കിലും ഒരുപാട് സുഖം പ്രാപിച്ചു വരുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എല്ലാ ആഴ്ചകളിലും. അച്ഛന് ആരോഗ്യം ലഭ്യമായി വരുന്നു. അതുപോലെ ഒരു ഏഡൻ എന്ന് പറയുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോഷുവെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഡേവണെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു മോളി ചോശാമ വർഗീസ്, എഡിസൺ ഒരേ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സുജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുള്ള ചില പേരുകൾ, പ്രിയപ്പെട്ട ജിമ്മി, അതുപോലെ തന്നെ ആലീസ് ജോസഫ്, മറ്റൊരു ആലീസിനെ ഓർക്കാം. ജോയൽ, രണ്ട് പേര് ജോയല്, രണ്ടുപേരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു മേരിയാന്റെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അലക്സ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള പിതാവ്, നാട്ടിൽ സുഖമില്ലാതെ പ്രയാസപ്പെടുന്നു. ദൈവസന്നിധിയിൽ ആ പിതാവിനെയും വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള ശാരീരികമായ പ്രയാസ പിതാവ് അനുഭവിക്കുന്നു. ഒരു ജോസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവം മുമ്പാകെ ഓർക്കാം.
തന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാടപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമാദ അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥ നിൻ തിരുമുമ്പിൽ ആത്മശരീരമാനസുകളെ ശോഭ കലർന്ന വിളക്കുകള ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീരമാനസുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ സാധസുദാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ എന്നിൽ മനസശുദ്ധി വരുത്തണമേ. ദൈവസുദാനി എന്നാത്മാ പിന്നു വിശുദ്ധി വരുത്തണമേ. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേയന്റെ ദേഹാശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ.
ഞങ്ങളെ നിത്യമാ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടെ ഈ ബുധനാഴ്ച ദിവസം നിരന്തരമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ശിരസ്ത്ര സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ തന്നെ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. കുറവുകൾ അനവധിയുണ്ട്, കുറ്റങ്ങൾ ഒരുപാടുണ്ട്. ദൈവമേ, പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളെ ലഭ്യമാകത്തക്കവണ്ണം നന്മകളൊന്നും ഞങ്ങളിലില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഓരോ നിമിഷവും ഞങ്ങളെ അനുതാപത്തോട് താഴ്ത്തി മുമ്പാകെ അടുത്തു വരുന്നു. എത്ര കുറവുള്ളവരാണെങ്കിലും അനുതാപത്തോട് ആർദ്ര മനോഭാവത്തോടുകൂടി അടുത്തു വരുന്നവരെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയപിതാവിന്റെ കരുണ ഞങ്ങളെ വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആരുമില്ല എന്നൊരു തോന്നൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാമായി അവിടുന്ന് മാത്രമേ ഉള്ളല്ലോ ഞങ്ങൾക്ക്. ദൈവമേ, ആ ഒരു സാന്നിധ്യബോധം അനുഭവിച്ചറിയാൻ്റെ കോണം ഇടയാകുന്നു എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അനുഗ്രഹങ്ങളും. ദൈവമേ, അവിടുത്തെ വിരിയാത്ത ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അത് ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കുന്നതല്ലോ, തുറന്നുള്ള ലോകത്തിലും ആ ബന്ധം ഞങ്ങൾക്ക് കാത്തു സൂക്ഷിപ്പാനിടയാകണമേ. ഈ ലോകത്തിൽ ഞങ്ങളെല്ലാവരെയും മറന്നാലും മറക്കാത്ത ഒരു പിതാവ് ഞങ്ങൾക്ക് കൂടെയുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ധൈര്യം. ആ ഒരു പിതൃ സ്നേഹം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ, നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, രോഗികളായി ഞങ്ങൾ അനേകരെ, വിവിധ പ്രായത്തിലുള്ള ആളുകളെ തിരുമുമ്പാകെ സമർപ്പിച്ചു. അവരെയൊക്കെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ദൈവമേ, ഹൃദയം വേദന കൊണ്ട് പിടയുമ്പോഴും ശരീരത്തുണ്ടാകുന്ന നൊമ്പരങ്ങൾ മനസ്സിനെ വല്ലാണ്ട് വ്യാകുലപ്പെടുത്തുമ്പോഴും ഈ വേദനയ്ക്കപ്പുറം കാൽവറിയുടെ മുകളിൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഒരു സ്വർഗീയ തമ്പുരാന് ഉണ്ട്. എന്റെ വേദനകളെയും നൊമ്പരങ്ങളെയും അവൻ തോളിലേറ്റിക്കൊണ്ട് കുരിശിൽ കയറി ആ പിതാവ് ഞങ്ങളുടെ വേദനകളെയും നൊമ്പരങ്ങളെയും മായച്ചു കളയുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ബോധ്യം നിന്റെ മക്കളിലൊക്കെ അവിടെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേദന അതിശക്തമായി ശരീരത്തെ ബാധിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങയുടെ മുഖം കണ്ട് ആ വേദനയെ മറന്ന് ലോകമൊരുക്കിയ നൊമ്പരങ്ങളെ വിസ്മരിച്ച് ഉയരങ്ങളിലേക്ക് നോക്കി പ്രകാശിച്ച് ദൈവമുഖം കണ്ട് ദർശിച്ച് ശോഭിച്ച സ്തേഫാനോസിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ അവിടെ നടത്തണമേ. യുവാക്കന്മാർ, യുവതികളും, ചെറുപ്പക്കാരും വഴിതെറ്റാതെ നന്മയിൽ ജീവിക്കാൻ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആത്മീയ ഫലങ്ങളെ കായ്പാൻ സഹായിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്മയുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് ദാനമായിട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും സാമ്പത്തികമായി വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ, പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവതിരുമേനിയെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങളിൽ കൂടി ഈ പിതാവ് കടന്നു പോകുമ്പോൾ അവിടുന്ന് കൂടിയിരുന്ന് ബലപ്പെടുത്തണമേ. ഉയരങ്ങളിലെ ദർശനം നിന്റെ ദാസരന് പ്രദാനം ചെയ്യണമേ. ഹൃദയങ്ങളെ അവിടുന്ന് അറിയണമേ. എല്ലാ തിരുമേനിമാരെയും ഭദ്രാസനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനം അവിടെ നയിക്കണമേ, നടത്തണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും അതുപോലെ തന്നെ പാൻഡമിക് മൂലവും കഷ്ടപ്പെടുന്ന ജനങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, എത്രയോ ജനകോടികള് ഈ ലോകത്തിന്റെ ഭീകരത മൂലം വലയുന്നു. ദൈവമേ, ഈ ലോകം മുഴുവൻ അങ്ങയിലേക്ക് ഉറ്റുനോക്കുവാനും ആ കാഴ്ച സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് സൗഖ്യം പ്രാപിപ്പാനും ഇടയായിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപത്തെ അവിടുന്ന് പോക്കണമേ. അവിടുന്ന് ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കണമേ. എല്ലാവരും നിന്നെ അറിയത്തക്കവണ്ണം ഈ രോഗം ഒരു മുഖാന്തരമായി മാറാനും ഉയരങ്ങളിൽ നിന്നേക്ക് നോക്കി ഈ രോഗം ശമിപ്പിക്കാനും അവിടുന്ന് നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഓരോ കൂട്ടായ്മ ഞങ്ങള് പിന്തിരിഞ്ഞു പോകുമ്പോഴും ഞങ്ങളിൽ എന്തൊക്കെ ലഭിച്ചു എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹൃദയങ്ങളിൽ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ തന്നു എന്നൊരു ചിന്ത ഞങ്ങളെ കൂടുതൽ ഈ കൂട്ടായ്മയിലേക്ക് അടുത്തു വരുവാനുള്ള സാധ്യതയായി പരിരക്ഷിക്കണമേ. അനുതാപത്തോടെ വീണ്ടും വീണ്ടും സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രകാശമുള്ളവരായി ആത്മവ്യക്തമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമില്ലാശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരോടും എല്ലാ ആവശ്യങ്ങളോടുകൂടി നമ്മുടെ ഈ പ്രാർത്ഥനാ സുരക്ഷത്തിനോടുകൂടി സഭയോടും പരിശുദ്ധ ഭാവാതിരമയോടുകൂടി എല്ലാ രോഗത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നതോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദം. ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വന്യ ബി സി വർഗീസിന് ഈ പ്രാർത്ഥനയുടെ സ്നേഹം അറിയിക്കുന്നു. സാന്നിധ്യം കണ്ട് നടച്ച വന്യ വൈദികർ, വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ബിജോയിയച്ചൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങൾ സമർപ്പിക്കുന്നു. ഗീതമാലപിച്ച സഹോദരങ്ങളെയൊക്കെ വീണ്ടും ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ശോശാമേന്റെ, അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് ഉച്ചബോധനയുള്ള പ്രിയപ്പെട്ട മനോജ് അല്പമായി അധികമായി സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.